അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികളെ തണുപ്പുമായിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്ക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്. അവന്റെ ശാസനയിൽ മുഷിയുമരുത്. അപ്പനിഷ്ടമുള്ള ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ തന്നെ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലയിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം സംഘത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമായിരിക്കില്ല. അതിന്റെ വലങ്കയിൽ ദീർഘായുസും ഇളങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികളിമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം. അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു. വിവേകത്താൽ അവൻ ആകാശം ഉറപ്പിച്ചു. അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിറന്നു. മേഘങ്ങൾ മഞ്ഞുപൊഴിക്കുന്നു. മകനെ ജ്ഞാനവും ബഹുദരിവും കാത്തുകൊള്ളുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോരുത്. അവ നിനക്ക് ജീവനും നിന്റെ കയ്യത്തിന് അലങ്കാരവുമായിരിക്കും. അങ്ങനെ നീ നിർഭയമായ വഴിയിൽ നടക്കും. നിന്റെ കാലിടറുകയുമില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകുകയില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖമാവായിരിക്കും. പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും. അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാമെന്ന് പറയരുത്. കൂട്ടുകാരൻ സമീപ നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത്. നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത്. രാക്ഷസക്കാരനോട് നീ അസൂയപ്പെടരുത്. അവന്റെ വഴികളൊന്നും തെരഞ്ഞെടുക്കരുത്. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. നീതിമാന്മാർക്കും അവന്റെ സഖ്യതയുണ്ട്. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്. നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു. എളിയവർക്കും അവൻ കൃപ നൽകുന്നു. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും. ഭോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിനെ ശ്രദ്ധിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പനും മകനും എന്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക. എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. ജ്ഞാനം സമ്പാദിക്കുക. വിവേകം നേടുക. മറക്കരുത്. എന്റെ വചനങ്ങളെ വിട്ടുമാറിയേനരുത്. അതിനെ ഉപേക്ഷിക്കരുത്. അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക. അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക. നിന്റെ സകല സമ്പാദ്യത്തിലും വിവേകം നേടുക. അതിനെ ഉയർത്തുക. അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വകിരീടം ചൂഴിക്കും. മകനെ, കേട്ടേണ്ട വചനങ്ങളെ കൈക്കൊള്ളുക. എന്നാൽ നിനക്ക് ദീർഘായുസുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ ഉപദേശിക്കുന്നു. നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടികൾക്ക് ഇടുക്കം വരികയില്ല. ഓടുമ്പോൾ നീ ഇടറുകയില്ല. പ്രബോധനം മുറുകെ പിടിക്കുക. വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക. അത് ജീവൻ നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുർജനത്തിന്റെ വഴിയിൽ നടക്കേ വരുത്. അതിനോട് അകന്നു നിൽക്കാതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നു പോവുക. അവർ ദോഷം ചെയ്തിട്ടില്ലാതെ ഉറങ്ങുകയില്ല. വല്ലവരെയും പീഡിച്ചിട്ടില്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. സൃഷ്ടിയുടെ ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു. ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ. അത് നട്ടുച്ചവരെ അധികം ചോദിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു. ഇതിങ്കൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധിക്കുക. എന്റെ മൊഴികൾക്ക് നിന്റെ ശരിയായിക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു കൊള്ളുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാകുന്നത്. വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വയെ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിന് ദോഷം വിട്ടകലുമാറാക്കുക. മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾക്ക് പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ ബോധത്തിന് ചെവിചായിക്കുക. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റു വീഴുന്നു, അവളുടെ എണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായി തലവാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് കൊടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു. അവൾ അറിയുന്നതുമില്ലാകിയാൽ മക്കളെ എന്റെ വചനം കേൾപ്പീൻ, എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. നിന്റെ വഴിയെ അവളോട് അകറ്റുക, അവളുടെ വീട്ടിന്റെ വാതുക്കലോട് അടുക്കരുത്. നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവൻ നിന്റെ സമ്പത്ത് നിന്നെ കളയരുത്, നിന്റെ പ്രയത്ന ഫലം വല്ലവന്റെയും വീട്ടിലായി പോകരുത്. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവേർപ്പിട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എന്റെ ഉപദേഷ്ടക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചിട്ടില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തിട്ടില്ല. സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടുപോയല്ലോ. എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്കുക. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകി പോകുന്നത് പോകണമോ? അവ നിനക്ക് മന്യന്മാർക്കും കൂടെയല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഓർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. കൗതുകമുള്ള പേടമാനും മനോഹരമായ മാൻപോടിയും പോലെ അവരുടെ സ്ഥാനങ്ങൾ എല്ലാ കാലത്തും നിന്നെ നേരം എത്തിക്കട്ടെ. അവരുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കുക. മകനെ, നീ പരസ്ത്രീയെ കണ്ട് പ്രവിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത്? മനുഷ്യന്റെ വഴികളെ കൂടെ ദൃഷ്ടീകരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപവാശങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും, മഹാദോഷത്താൽ അവൻ മഴിതെത്തിപ്പോകും. മകനെ, കൂട്ടുകാരനു വേണ്ടി നീ ജാമ്യം കേൾക്കുകയോ അന്യനു വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. നിന്റെ വായിലെ മൊഴികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ആകിയാൽ മകനെ, ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവയ്ക്കുക. കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടുപോയല്ലോ. നീ ചെന്നതാണ് വീണ്ടും കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കുക. നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്കിന് നിദ്രയും കൊടുക്കരുത്. മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷിവേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക. മടിയ ഉറമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയില്ലായിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്രത്തോളം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്നെഴുന്നേൽക്കും? കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടി കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ടായുധവാണിയെ പോലെയും വരും. നിസ്സാരനും ദുഷ്കർമ്മിയായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു. അവൻ കണ്ണിമയ്ക്കുന്നു, കാൽ കൊണ്ട് പരണ്ടുന്നു, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്, അവനെല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും, ക്ഷണത്തിൽ അവൻ തകർന്നു പോകും. പ്രശാന്തി ഉണ്ടാകുകയില്ല, പ്രതിശാന്തി ഉണ്ടാകുകയുമില്ല. ആറ് കാര്യം യഹോവ വെറുക്കുന്നു, ഏഴ് കാര്യം അവൻ അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും തുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും പോഷ്കു പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും വരുത്. അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക, നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. വേശ്യാസ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും. വിഭിചാരണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യന് തന്റെ വസ്ത്രം വെന്തുള്ളതാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തന് കാൽപൊള്ളാതെ തീക്കനങ്ങിന്മേൽ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കയില്ല. കള്ളൻ വിശന്നിട്ട് വിശപ്പിറക്കാൻ മാത്രം കണ്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ ഏഴിരട്ടി മടക്കി കൊടുക്കാം. തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ. അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹരവും അപമാനവും അവന് ലഭിക്കും. അവൻ നിന്ന് മാഞ്ഞു പോവുകയുമില്ല. ജാരശങ്ക പുരുഷന് ക്രോധസേതുവാകുന്നു. പ്രതികാര ദിവസത്തിൽ അവനിളക്കേയില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയുമില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയില്ല. മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊൽക. നീ വിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു കൊൽക. നിന്റെ വിരലിൽ മേലവയെ കിട്ടുക. ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക. വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്ക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്ത് നിന്നും കാക്കും. ഞാൻ എന്റെ വീട്ടിന്റെ കിളിവാതുക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുധേനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്തു ഇരുട്ട് മന്ദകാരമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിന്റെ കോണിന്റെ അരികെ വീതിയിൽ കൂടി കിടന്നു. അവളുടെ വീട്ടിലേക്ക് വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ദാവേശ്യ വസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരുത്തിയുമാകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കയില്ല. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണും. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ചു ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എന്റെ കട്ടിൽമേൽ പർവ്വതാനികളും മിശ്രീമിയ നൂൽ കൊണ്ടുള്ള വരിയൻ പടകളും വിരിച്ചിരിക്കുന്നു. മൂറുമകലും ലഭവും കൊണ്ട് ഞാൻ എന്റെ നെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വെളുക്കുവോളം നമുക്ക് പ്രേമത്തിൽ രമിക്കാം. കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലെല്ലാം ദൂരയാത്ര പോയിരിക്കുന്നു. പണമടിശയിലെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൂർണ്ണമായ വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെയേറിയ ഒരുമ്പ് വാക്കുകളാൽ അവളവനെ വശീകരിച്ച് അതരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്ത് കളയും. ചങ്ങലയിലേക്ക് പോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കെണിയിലേക്കും ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുന്നതല്ലോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ വായിലെ വചനങ്ങളെ നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് പായച്ചായരുത്. അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും അരുത്. അവൾ വീഴ്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ അനേവരിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്ക് വഴിയാകുന്നു. അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുളകളിൽ പാതകൾ കൂടുന്നിടത്തേക്ക് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അതിരിയത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തിങ്കിലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുകയും മൂഢന്മാരെ വിവേകഹൃദയരാകുകയും കേൾക്കുകയും ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എന്റെ ആഗ്രഹങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. എന്റെ വായ സത്യം സംസാരിക്കും. ദുഷ്ടത എന്റെ ആഗ്രഹങ്ങളിൽ നടപ്പാകുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു. അവയിൽ വക്രവും ഇകടതയുമായതൊന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന് വിളിച്ചവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും നേത്തരമായ പെണ്ണിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുകവേൻ ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും മധുരവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പഹിക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ. വിവേകം എനിക്ക് വീര്യതരമുണ്ട്. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ രാജന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നിരിയുമുണ്ട്. എന്റെ ബലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തരമായ വെളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ട് പണ്ടേ തന്റെ വഴികളുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയിൽ ഉൽപ്പത്തിക്കുന്ന മുമ്പേ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നനഞ്ഞ ഉറവുകളില്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊഴിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടല്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആകിയ ഒരു ഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ കടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതകാലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെയായിരുന്നു. ആകയാൽ മക്കളെ എന്റെ വാക്ക് കേട്ടുകൊള്ളുകയും എന്റെ വഴികളെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാക്യുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കീൻ അതിനെ തിരിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാതുക്കൽ ജാഗരിച്ചും എന്റെ വാതിൽക്കട്ടളയ്ക്കൽ കാത്തും കൊണ്ടും എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നെ പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് ഏഴുതുകൊണ്ട് തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞുകളാക്കി തന്റെ മേശ ചമയിച്ചിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്നും വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, പറയിക്കുന്നത് വരുവീൻ, എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ, വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ സ്പർശിക്കുന്നവന് കറപറ്റുന്നു. പരിഹാസി നിന്നെ പയക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്കവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിക്ക, അവൻ ജ്ഞാനം വർദ്ധിക്കും, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാവൃത്തി പ്രാപിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകയും നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നവനെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരുന്നു. പോഷത്തമായ വഴി മോഹപരവശയായിരിക്കുന്നു. അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതകളിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട് വാതുക്കൽ ഒരു പീഠത്തിന്മേലിരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരിക. ബുദ്ധിഹീനനോട് അവൾ പറയുന്നത് മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല. ശലോമോന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു, ബോഷനായ മകൻ അമ്മയ്ക്ക് വ്യസന ഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ദുഷ്ടന്മാരുടെ വരിയോ അവൻ തള്ളിക്കളയുന്നു. മടികളുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു. ഉത്സാഹിയുടെ കയ്യോ തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാല തുറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവാനായ ഭോഷനോ വീണുപോകും. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ട് അങ്ങിയും കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്നു ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു. നീതിമാന്റെ വായ ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനത്തെയും മൂടുന്നു. വിവേകിയുടെ അതരങ്ങളിൽ ചാരമുണ്ട്, ബുദ്ധിഹീനന്റെ മുഴുകിനോ വടികൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, പോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്ത് അവൻ ഉറപ്പുള്ള ഒരു പട്ടണം, എളിയവരുടെ നാശമോ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും, ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു, ശാസന ധരിക്കുന്നവൻ ഒഴിഞ്ഞു നടക്കുന്നു. പക മറച്ചു വെക്കുന്നവൻ പുളിവായൻ, ഏഷണി പറയുന്നവൻ ഭോഷൻ. വാക്കുപരികയാൽ ലംഘനമില്ലാതെ ഇരിക്കില്ല. അകരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ, നീതിമാന്റെ വാവ് വേസ്തരമായ വെള്ളി. ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസാരം, നീതിമാന്റെ അകരങ്ങൾ പലരെയും പോഷിപ്പിക്കും. ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല, ദോഷം ചെയ്യുന്നത് പോഷന് കളിയാകുന്നു. ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ, ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും. നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും, ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി. നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവൻ. ചൊറുക്ക പല്ലിനും പുക കണ്ണിനുമാകുന്നത് പോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കാകുന്നു. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴി നേരുള്ളതവന് ഒരു ദുർഗം, ദുഷ്പ്രവൃത്തികൾക്കോ അത് നാശകം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ വായ ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായി കറിയുന്നു, ദുഷ്ടന്മാരുടെ വായു വക്രതയുള്ളതാകുന്നു. കള്ളത്തുലാത്തി യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്ചയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്, നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും, ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നിധിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു, നിഷ്കളങ്കന്റെ നിധി അവന്റെ വഴിയെ ചുവാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും, നേരുള്ളവരുടെ നിധി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്തിൽ പിടിപെട്ടു പോകും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു, നീതി കെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് വേറെ അകപ്പെടുന്നു. വഷളൻ വായ്കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പഴിച്ചാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാൻ ചുമ്മായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു, ദുഷ്ടന്മാർ നശിക്കുമ്പോഴോ ആർപ്പുവിളി ഉണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ് കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ, വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. പരിപാലനബലം ഇല്ലാത്ത ജനകം ജനം അധോഗതിയ പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്, അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയമായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീമാനം കാക്കുന്നു, വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു, ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ മൃതാലാഭമുണ്ടാക്കുന്നു, നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായി പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികളിലെ ഹോയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മുഖിൽ പൊന്മൂക്കുത്തി പോലെ നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുവൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരു തന്നെ അവിരുദ്ധമായി ലോപിച്ചിട്ടും നിരക്കമേ ഉള്ളൂ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും, ധാന്യം പൂട്ടിക്കൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു, തിന്മയെ തിരിയുന്നവനോ അത് തന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചിലവരോ തഴയ്ക്കും. സ്വപ്നത്തെ വരയ്ക്കുന്നവന്റെ അനുഭവം വറിവത്രേ, പോഷൻ ഞാൻ ഹൃദയന് ദാസനായി തീരും, നീതിമാന് ജീവപക്ഷം പ്രതിഫലം. ജ്ഞാനീവായവൻ ഹൃദയത്തെ ഹൃദയങ്ങളെ നേടുന്നു, നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും. എത്രയധികം ദൈവമേ സ്തുതിനയ്ക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യ മുതൽ നേരം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാല ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്തുവദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ദിനം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ എല്ലാ കൃപകളും ദൈവം ചൊരിഞ്ഞു തന്നതിൽ നമുക്ക് ദൈവത്തെ മാർത്തപ്പെടുത്താം. തന്റെ അത്ഭുതമായ കരങ്ങളിൽ ഓരോ ദിവസവും ദൈവം നമ്മളെ കരുതുന്നു, താങ്ങുന്നു. പ്രക്ഷുബ്ധമായ ലോക സാഹചര്യത്തിൽ തന്റെ ഭക്തന്മാരോട് തോന്നുന്ന കരുണ, നാം നല്ലവരല്ലെങ്കിലും ആ സ്നേഹവും വാത്സല്യവും ഔദാര്യമായി നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു അനുഗ്രഹമായി തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മെ തന്നെ ദൈവവും പാകെ താഴ്വോട് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് ചുമതല നിർവഹിക്കുകയും ചെയ്യുന്ന എല്ലാ ശ്രേഷ്ഠ പിതാക്കന്മാരെയും സ്നേഹാദരോടുകൂടി ഓർക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൂടി നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേക പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ ഐസക് ബി പ്രകാശച്ചൻ, ബിജോയിയച്ചൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൂടി നടക്കുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കൂടുതൽ ആത്മീയ കരുത്തും ഭക്തിയും ഒക്കെ വളർന്നു വരുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം ദൈവവും പാകെ നമുക്ക് സമർപ്പിക്കാം. പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ എന്നാരംഭിക്കുന്ന ഗീതം ദൈവവും പാകെ. നിങ്ങള് ഈ ഫോണ് ഉപയോഗിക്കുന്നവര് ദയവായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് ഇതിന്റെ അകത്ത് സംബന്ധിക്കാനോട് ശ്രദ്ധിക്കണം. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, ദയവായിട്ട് ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ, ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. േശുവന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ, എൻ പ്രിയേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. ഭയങ്കര കാറ്റു വലയും കൊടിയതായി വരും നേരത്തിൽ, താക്കും കാരങ്ങളാൽ ചേർക്കുമാറത്തക്ക സ്നേഹം നിത്യം പാടും ഞാൻ, താക്കും താരങ്ങളാൽ ചേർത്തുമാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു തന്ന നാമമേ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെട്ടള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, ആഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാത എന്നും മൂടും ഞാൻ. ആഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാത എന്നും മൂടും ഞാൻ. യേശു തന്ന നാമമേ എല്ലാത്മാവിൻ ജീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയാ, ദേഹം ദേഹിയെല്ലാം ഒന്ന ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്ന ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു തന്ന നാമമേ എല്ലാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി സ്തുതിച്ചിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമന ശോധനയിലും പാടുവീടു പോകാതെ, ആർപ്പിൻ ജയധ്വനിയോടെ കാത്തു പാലിക്കുന്ന സ്നേഹമാശ്ചര്യം, ആർപ്പിൻ ജയധ്വനിയോടെ കാത്തു പാലിക്കുന്ന സ്നേഹമാശ്ചര്യം. യേശുവെന്ന നാമമേ എല്ലാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതലും നിന്നേക്കും തന്നെ ആ മീൻ തന്റെ അവകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണുല്ലാതെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ഉപേക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് തന്നെ എന്ന് നിശ്ചയരാജാവേ നിനക്ക് സ്തുതി ഭാരിക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നിവ നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപാനിറഞ്ഞമറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിന് എന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണസമയത്തും ദേവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
എന്റെ ചേണാണോ? ഹലോ.
ഹലോ ഹലോ, കേൾക്കാം. എന്റെ കർത്താവേ, ഇതാ നിന്റെ നിന്റെ അടുക്കലേക്ക് എന്റെ കണ്ണുകൾ അനേറ്റപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണുകൾ നിന്റെ കരുണകൾക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നിൽ അഭയം പ്രാപിക്കുകയും കൃപയെ നിന്നോട് യാചിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നീ എന്നെ മറന്നു കളയരുത്, എന്നെ കൈവിട്ട് കളയേ വരുത്, എന്നെ ഉപേക്ഷിക്കുകയും വരുത്. നീ എന്നെ വൈരികൾക്ക് നിന്നയാക്കി തീർക്കരുത്, എന്റെ സഹാക്കൾക്ക് ഞാൻ പരിഹാസമായി തീരരുത്. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കുമാറാകരുത്. അസൂയക്കാരൻ എന്റെ തെറ്റുകളെ പ്രശംസിക്കുമാറാകരുത്. ഞാൻ നിന്റെ തൊഴുത്തിൽ നിന്ന് പുറത്തു പോകുമാറാകരുത്. ഞാൻ നിന്റെ വഴിവിട്ട് നടക്കുമാറാകരുത്. നിന്റെ കൃപയെ എന്നിൽ നിന്ന് മാറ്റിക്കളയരുത്. നിന്റെ കരുണയുടെ ചിറയും കീഴിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എന്നാലോ നിന്റെ ദയവാൽ എന്നെ കാത്തുകൊള്ളണമേ, എന്നെ നിനക്കുള്ളവനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ മറന്നതുപോലെ എന്നെ നീ മറക്കരുത്. എന്തെന്നാൽ നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു. നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു. നീ പ്രകാശവും ഞാൻ അന്ധകാരവും. നാറ്റം പിടിച്ച ചെളിയും നിന്ദ്യമായ കൊതുകും കോണുകളിലെ ചപ്പും കുപ്പക്കുഴിയിലെ എച്ചിലുമാകുന്നു. എന്നോട് ദയവുണ്ടായി എനിക്ക് പാപപരിഹാരം നൽകണമേ. എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. ദുർവികാരങ്ങളിൽ നിന്നും, ശക്തിയുള്ള കയ്യിൽ നിന്നും, ബലമുള്ള കാലിൽ നിന്നും, അക്രമമുള്ള അധികാരത്തിൽ നിന്നും, കവർച്ചക്കാരായ ജനങ്ങളിൽ നിന്നും, വഞ്ചകനായ ദുഷ്ടനിൽ നിന്നും എന്നെ ഒഴിച്ചു രക്ഷിക്കണമേ. വാളിൽ നിന്നും, അടിമയിൽ നിന്നും, ഭൂകമ്പത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, ശരീരത്തെ വ്യസനിപ്പിക്കുകയും ആത്മാവിനെ അരിഷ്ടതപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സകല ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അത് നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും പരിഭാഗതയുള്ളവരുടെയും ബ്രഹ്മചാരികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിലാണ് ഗ്രഹീതരെ, നമ്മൾ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ദൈവം നമ്മളെ വീണ്ടും നമ്മുടെ ഹൃദയങ്ങളെ ഉന്നതങ്ങളിൽ പകരുവാനും നല്ല ശബ്ദം ചോർപ്പിക്കാനും ഒക്കെ നമുക്ക് അവസരവും ആരോഗ്യവും തന്ന ഹൃദയോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവിതം അതിൻ്റെതായ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഓരോ നിമിഷവും തന്റെ ബലമുള്ള കരങ്ങളാൽ ദൈവം നമ്മളെ താങ്ങുന്നു. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ, പ്രത്യേകിച്ച് സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രതിസന്ധികളുടെ മധ്യത്തിലും നമുക്ക് ആശ്വാസം പകരുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. 18 സങ്കീർത്തനം 16 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ഓരോ നിമിഷവും തന്റെ ബലമുള്ള ഭുജങ്ങളിൽ, കരങ്ങളിൽ ദൈവം നമ്മളെ താങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു സാധ്യതയാണ്. ആ സാധ്യത നമ്മളിൽ നിലനിൽക്കുന്നത് ആ ഒരു ബന്ധത്തിലും ആ ഒരു ഭക്തിയിലും നമ്മൾ നിരന്തരം ജീവിക്കാൻ നമ്മെ തന്നെ പരിശീലിപ്പിക്കുമ്പോഴാണ്. എന്നും ആ ഒരു സ്നേഹത്തിന്റെ തണലിൽ, ആ ഭക്തിയുടെ നിറവിൽ നിലനിൽക്കുവാൻ ദൈവമേ അവിടെ നിടയാക്കണമേ. അവിടെ അങ്ങേ വിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഒരിക്കലും ഇടയാക്കരുത് എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ ഈ ദിനങ്ങളൊക്കെ പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങളാണ്. കഴിഞ്ഞ ദിവസം 29-ാം തീയതി പത്രോസ് പൗലോസ് ശ്ലീഹമാരുടെ ഓർമ്മ നാം കൊണ്ടാടി. ഇന്ന് 12 ശ്ലീഹമാരുടെ സംയുക്തമായ ഓർമ്മ നിർവഹിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ജൂലൈ 4-ാം തീയതി നമുക്കറിയാം മർത്തോമാ ശ്ലീഹായുടെ ദുക്രോല പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ ശ്ലീഹമാരുടെ ഓർമ്മ അല്ലെങ്കിൽ ആ വിശുദ്ധന്മാരെ ഓർക്കുവാനും അവരുടെ കാലടികളെ പിന്തുടരുവാനുമുള്ള ഒരു വലിയ തിരിച്ചറിവ് ഓർമ്മപ്പെടുത്തല് പരിശുദ്ധ സഭ നമുക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വിശുദ്ധന്മാരെ ഓർക്കുകയും ആ വിശുദ്ധന്മാര് തുടങ്ങി ലോകത്തിൽ ഭരമേൽപ്പിച്ച ആ നന്മയുടെ സുവിശേഷത്തെ ഇന്ന് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും നാം തോളിലേറ്റി അല്ലെങ്കിൽ ഹൃദയത്തിലേന്തി നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. ഇന്നും ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളിടയിൽ നമുക്ക് താങ്ങും തണലും അവർ പഠിപ്പിച്ച പരിശീലിപ്പിച്ച ആ ക്രിസ്തുമാർഗമാണ്. അത് വിട്ടുകളയാതെ ഓരോ വർഷവും അതൊരു വെറും ഓർമ്മ എന്നതിനേക്കാളും അപ്പുറമായി അതൊരനുഭവമായി അത് ആത്മീയ ജീവിതത്തിൽ ഒരു വികാരമായി നിലനിൽക്കുവാൻ പ്രശോഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബിജോയ് സക്കറിയാച്ചനാണ്. നമുക്ക് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയിലെ ഒരു സൗമ്യ സാന്നിധ്യമാണ് അരമനയുടെ മാനേജറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതോടൊപ്പം ഭദ്രാസനത്തിലെ വിവിധ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടും ആത്മാർത്ഥതയോടും നേതൃത്വം നൽകുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട വൈദികനാണ് പ്രിയപ്പെട്ട ബിജോയ് അച്ചൻ. എല്ലാവരോടും വളരെ ശാന്തമായും വളരെ സൗമ്യമായും അച്ഛന് ഇടപഴകുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനത്തിലെ ഏത് തരത്തിലുള്ള ആളുകളോടും, പ്രത്യേകിച്ച് ചെറു കുഞ്ഞുങ്ങളുടെയൊക്കെ ആത്മീയ ജീവിതത്തിന് നല്ലൊരു വഴികാട്ടിയായി അച്ഛൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഭദ്രാസനത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിൽ പ്രത്യേക സന്തോഷം കൂടെയുള്ളത് അച്ഛന്റെ പൌരോഗിത ശുശ്രൂഷയുടെ 9 ഇയേഴ്സ് തികയുന്ന ദിവസമാണ് ഇന്ന്. അച്ഛന് ഇന്ന് വിശുദ്ധബലി അർപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മലൻ ഈ സഭയിൽ, പ്രത്യേകിച്ച് ഈ സൗത്ത് സ്വച്ഛ ഭദ്രാസനത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ വളർന്നു വരും തലമുറകളുടെ ഇടയിൽ ഒരു ശ്രേഷ്ഠമായ ആത്മീയ വഴികാട്ടിയായി പ്രവർത്തിക്കുവാനും ശുഷ്കാന്തിയോട് അവർക്ക് നേതൃത്വം നൽകുവാനും എല്ലാ നന്മയും സ്വർഗത്തിലെ പിതാവ് അച്ഛന് സമൃദ്ധിയായി ആ നൽവരങ്ങൾ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ആശംസകൾ ഈ സമയത്ത് അച്ഛനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം സംഗീതഗുരു ഇടവക മെമ്പറായ ബാബുചാൻ ജേക്കബ് ജോൺ അദ്ദേഹം ആലപിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛൻ തിരുവചന ധ്യാനത്തിൽ നിന്ന് നിർവഹിക്കുന്നതാണ് എന്നേശു അല്ലാതെ എനിക്ക് എന്നുള്ള ഗീതം. ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളിലും ക്രിസ്തു മാത്രമേ നമുക്ക് വഴികാട്ടിയായിട്ടുള്ളൂ. ഹൃദയം തുറന്നു വിളിക്കുമ്പോൾ അവൻ സമീപസ്ഥൻ എന്ന വേദപുസ്തകത്തിൽ അതൊരു പുസ്തക പാരായണം എന്നതിനേക്കാൾ ഉപരി എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നു. ഇപ്പോഴ് ഭാവിച്ചാൽ ഈ ഗീതം ആലപിക്കുന്നതാണ്.
സുവിശേഷിക്കോരാശ്രയം പൂവിൽ തന്മാർവിലല്ല തില്ലേനിക്ക് മിശ്രമേറെ ഈ പാരിലും പരത്തിലും നിസ്തൂലനൻ പ്രിയൻ എന്നേച്ചകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നീശു മാത്രം മതിയേനിക്കേതു നേരത്തും എന്നേച്ചകായൻ ഏ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും വൻപാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹ സഹിയാ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും വൻപാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുള്ള സ്നേഹസാഹിയായി ഈ ലോകസാഹികളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ നിൻ മാർവിടം എന്നാശ്രയം എന്നേശുക്കത്താവേ എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തി സിന്മാർവിടം എന്നാശ്രയം എൻ യേശു കർത്താവേ എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും എന്നാശ്രയം എന്നാശ്രയം എന്നേശു കർത്താവേ നീ ജീവിക്കുന്ന താനേ ഞാനും ജീവിക്കുന്നിപ്പോ നിൻ സ്നേഹമാ കോടി തേനിൽ ഞാൻ കാണുന്നു ജയം എന്നാശ്രയം എന്നാശ്രയം എന്നേശു കർത്താവേ നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കുന്നിപ്പോ നിൻ സ്നേഹമാ കോടി കീഴിൽ ഞാൻ കാണുന്നു ജയം എന്നെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും എന്നേശു അല്ല എനിക്കോ ആശ്രയം പൂവിൽ തന്മാർവിലല്ല നിന്നെനിക്ക് വിശ്രമോ വേറെ ഈ പാരിലും പരത്തിലും നിത്തൂല്ല എൻ പ്രിയൻ എന്നെ ദൈവമേ നീയല്ലാതില്ലാരും മാത്രം മതിയേതു
ശ്രീയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ നേരത്തെ ഓർപ്പിച്ചായിരുന്നു വന്നിയ ബിജോയച്ചനാണ് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ അച്ഛന് പെട്ടെന്ന് ഒരാവശ്യം വന്നു, അച്ഛന് മറ്റൊരു മീറ്റിംഗിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അച്ഛന് ഈ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പ് ഇടയ്ക്ക് അച്ഛൻ ജോയിൻ ചെയ്യണം എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. അച്ഛന്റെ ക്ഷമാപണം കൃത്യമായിട്ട് അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ വാക്യം നിങ്ങളുടെ മുമ്പ് അത് സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന് ശേഷം ഒരു പക്ഷേ ഐസക്കത്തിലും തീർച്ചയായിട്ടും ഗുജറാത്ത് ജോലി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛനും അത് പൂർത്തീകരിച്ചുകൊണ്ട് പലപ്പോഴും ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ബുദ്ധികളുടെയൊക്കെ മധ്യത്തിൽ സാധാരണ എല്ലാ ആളുകളും ആശ്രയിക്കുന്നത് സങ്കീർത്തനങ്ങളെ. വാസ്തവത്തിൽ ഞാൻ പറയാൻ കാരണം പ്രസംഗിക്കാൻ പെട്ടെന്ന് എന്റെ മനസ്സിലും ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനും ആശ്രയിക്കുന്ന സങ്കീർത്തനത്തെയാണ്. അപ്പൊ ഈ സങ്കീർത്തനം നമ്മുടെ വ്യക്തി ജീവിതത്തിലും ചില പ്രതിബന്ധങ്ങളിലൊക്കെ നമുക്ക് തുണയായി വരുന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ഞാനിപ്പോ അല്പസമയം നിങ്ങളുടെ മുമ്പാകെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 40-ാം സങ്കീർത്തനത്തിന്റെ 1, 2, 3 വാക്യങ്ങളാണ്. 40-ാം സങ്കീർത്തനത്തിന്റെ 1, 2, 3 വാക്യം നമുക്ക് സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ അതിന് സാധാരണ ഓർപ്പിക്കാറുള്ളത് പോലെ ദൈവശാസ്ത്രപരമായ ആഴമായ ചിന്തകളോ പഠനങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഈ ഭാഗത്തിൽ ഉപരിപ്ലവമായി വായിക്കുന്ന ചില വാക്യങ്ങൾ അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ആഴമായി നമ്മെ സ്പർശിക്കുന്ന ഒരു തലങ്ങളിലേക്ക് നയിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഈ വാക്യങ്ങളിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അനുപ്രകാരം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ കേട്ടിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ള ഭാഗമാണ്. ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള, പ്രത്യേകിച്ച് ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന, നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഏതാനും വരികളാണ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഈ വരികളിൽ കൂടി കണ്ണുപിടിച്ചു പോയിട്ടുണ്ട്. സാധാരണ വായിക്കുന്ന ശൈലിയിൽ കൂടി നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ അധികം സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ ഈ വാക്യം കുറെ കൂടെ കാലമായി ആ വാക്യങ്ങളുടെ വരികൾക്കിടെ കൂടെ ഒന്ന് കണ്ണും കണ്ടിന് പിന്നാലെ ഹൃദയവും ഒന്ന് ഓടിക്കപ്പെടുക. ഒരുപക്ഷെ തങ്ങി നിൽക്കുന്ന ഏതാനും ചിന്തകൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഈ സങ്കീർത്തനം ദാവീദിന്റെയാണ്. ഒരു സാധാരണ, നമുക്കറിയാമല്ലോ ദാവീദ് അസാധാരണ വ്യക്തിത്വമുള്ള വേദപുസ്തകത്തിലെ ശ്രദ്ധേയരായ വ്യക്തികളിൽ ഒന്നാണ്. എന്താണ് അസാധാരണത്വം എന്ന് പറയുന്നത്? അസാധാരണത്വം എന്ന് പറയുന്നത് രണ്ട് തലങ്ങളിലാണ്. പാപത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ ജീവിച്ച് അനുതാപത്തിൽ കൂടി ദൈവസ്നേഹത്തിന്റെ സമുന്നതിയിലേക്ക് വളർന്ന, എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജീവിതത്തിന്റെ രണ്ട് അറ്റവും കണ്ടനുഭവിച്ച് അറിഞ്ഞൊരു മനുഷ്യനാണ് ദാവീദ്. പാപത്തിന്റെ തലത്തിലാണെങ്കിലും അനുതാപത്തിന്റെ തലത്തിലാണെങ്കിലും അങ്ങനെ ഉയർന്ന തലത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയുടെ സങ്കീർത്തനമാണ് ഈ 40-ാം സങ്കീർത്തനം, ദാവീദിന്റെ സങ്കീർത്തനം. അദ്ദേഹം നമ്മളെ ഓർപ്പിക്കുന്നു, ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തു കാത്തിരുന്നു. ഇത് ദാവീദിന്റെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമുള്ളൊരു ദാവീദിന്റെ ആറ്റിറ്റ്യൂഡാണ്. ചില ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ചില സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്ന് മാറുന്നത്, ഇത് ദാവീദിന്റെ സ്ഥിരമായ സ്വഭാവമാണ്. യഹോവയ്ക്ക് വേണ്ടി നിരന്തരം കാത്തു കാത്തിരിക്കുന്ന, കാരണം അങ്ങനെ കാത്തു കാത്തിരിക്കുന്നത് കൊണ്ട് ഈ സങ്കീർത്തനത്തിലൊക്കെ എഴുതാനായിട്ട് പറ്റിയത്. എത്ര തിരക്കിട്ട മനുഷ്യനാണെങ്കിലും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പല കൂടെ കയറിയ മനുഷ്യനാണെങ്കിലും ആ ഉത്തരവാദിത്തങ്ങളിൽ ജീവിതത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മുന്തിയ ഭാഗം ദൈവത്തിന് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ദാവീദ് ഇന്നും ഹൃദയ ഭക്തരുടെ മനസ്സിൽ ഒരു ഉയർന്ന പ്രതിബിംബമായി നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരുന്നു. നമ്മൾ ചില മനുഷ്യരെ കാത്തിരിക്കുന്നുണ്ട് അല്ലെ? കാത്തിരിക്കുന്ന ദൈർഘ്യം അനുസരിച്ചിരിക്കും ആ വ്യക്തിയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു ഇല്ല എന്നറിയാം. നമ്മൾ ചിലരെ കാത്തിരിക്കും, കുറെ നേരം കാണത്തില്ലെങ്കിലും എവിടെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ട് നമുക്കുള്ള ബന്ധം അത്രയേ ഉള്ളൂ. എന്നാൽ ദൂരദേശത്ത് നിന്ന് നമ്മളെ കാണാനായിട്ട് വരുന്ന നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ കാത്തിരിപ്പോ, ആ മക്കൾ എത്തിച്ചേരുന്നതിന് വരെ പ്രാർത്ഥനയോടുകൂടി ഇവ പെട്ടാതെ നമ്മൾ കാത്തിരിക്കും. അവര് പറഞ്ഞ സമയത്തിനപ്പുറം സമയമെടുത്താൽ നമ്മൾ വളരെ വൈകാരികമായി, ഞാൻ ഓർക്കുന്നുണ്ട് ഈ കാത്തു കാത്തിരിക്കുക എന്ന് പറയും, പണ്ട് ആ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടിക്കാലത്ത് ആ വീടും സ്കൂളും തമ്മിൽ ഏതാണ്ട് 1.5 മൈൽ ദൂരമുണ്ട് നടന്നാ പോകുന്നേ. അപ്പൊ ഈ കുട്ടിക്കാലത്തെയൊക്കെ ഒരു സ്വഭാവം അനുസരിച്ച് സ്കൂളിൽ നിന്ന് 4-ലും 5-ലും 6-ലും ഒക്കെ പഠിക്കുമ്പോൾ മെയിൻ റോഡിൽ കൂടെ വരുമ്പോൾ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് സാധാരണ സഹോദരനോടെ ഒക്കെ വന്നാൽ പെട്ടെന്നേക്ക് വരും. അല്ല പനിയെ വരുമ്പോൾ ഈ റോഡിലൊക്കെ പോകുന്ന കാഴ്ചകളും പോകുന്ന വഴിക്ക് പുഴയുണ്ട് അതുമൊക്കെ നോക്കി ഇങ്ങനെ കടകളും ഒക്കെ നോക്കി കടയിലുള്ള നല്ല മുട്ടായിക്ക് നോക്കി ഇങ്ങനെ വരും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇത് താമസിച്ചു, കാഴ്ചകൾ കൂടുതലുള്ളത് കൊണ്ട് ഒത്തിരി കണ്ടെങ്കിൽ താമസിച്ചു പോയി. ഞാനിങ്ങനെ വീട്ടിലെത്തുമ്പോൾ എന്റെ അമ്മച്ചി എന്റെ ഗ്രാൻഡ് മദർ ഗേറ്റിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു നിൽക്കുന്ന ഒരു അമ്മച്ചിയുടെ ചിത്രം ഇന്നും എന്റെ കണ്ണിൽ നിന്ന് ആ ചിത്രം വായിട്ടില്ല. എന്നെ കണ്ട ഉടനെ വാർദ്ധക്യത്തിലുള്ള അമ്മച്ചി ഓടി പറഞ്ഞു, എന്റെ കുഞ്ഞ് എവിടെ ആയിരുന്നു, ഈ അമ്മച്ചി ഇങ്ങനെ നോക്കി കരഞ്ഞിരിക്കുകയായിരുന്നു, നിന്നെ അതിൽ പിടിച്ചോണ്ട് പോയോ, എന്ത് പറ്റിയെന്ന് പറഞ്ഞ അമ്മച്ചി ഉറക്കമില്ലാതെ കാത്തിരിക്കുന്ന ഒരു രംഗം ഇന്നും എന്റെ കണ്ണ് നിറയിക്കുന്നുണ്ട്. ഈ കാത്തിരിപ്പിന്റെ പിന്നിൽ ആഴമായ ഒരു സ്നേഹമുണ്ട്. ഈ സ്നേഹമുള്ളത് കൊണ്ട് കാത്തിരിക്കാൻ തോന്നുന്നത്. ക്രിസ്തു പറഞ്ഞു ഞാൻ വീണ്ടും വരും. നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത് വാചകങ്ങളില്ല, നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ കാത്തിരിപ്പൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ ഹൃദയങ്ങളിൽ കാത്തിരിപ്പിന്റെ ഇല്ലാത്തതെന്നറിയാമോ? നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ്, സ്നേഹം. അപ്പൊ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത അവനിൽ നിന്ന് ലഭിക്കുന്ന ഔദാര്യങ്ങൾ മാത്രമൊന്നുമല്ല, മറിച്ച് കാത്തിരിപ്പിന്റെ ഏറ്റവും വലിയ അടയാളം ആരാധനയാണ്. കാത്തിരിപ്പിന്റെ ഏറ്റവും വലിയ അടയാളം ആരാധനയാണ്. നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ നോക്കിപ്പാർക്കുന്ന വലിയൊരു സംഗതി നമ്മൾ ഹൃദയപൂർവ്വം ആരാധിക്കുമ്പോഴാണ്. പിന്നീട് രണ്ടാമതുള്ള ഘടകങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകള്, ഉപവാസങ്ങളും കാര്യങ്ങളുമൊക്കെ. അപ്പൊ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത നിരന്തരം കാത്തിരിക്കുന്ന മനുഷ്യര്. കാത്തിരിക്കുന്ന മനുഷ്യർക്ക് മറ്റൊന്നും ആലോചിക്കാൻ കഴിയത്തില്ല, അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, യഹോവയുടെ മുഖം കാണുക എന്നുള്ളത്. അപ്പൊ ദാവീദ് പറഞ്ഞു ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തു കാത്തിരിക്കുന്നു. ഒരുപാട് തിരക്കുകളുടെയും ഒരുപാട് ജീവിതത്തിന്റെ ബിസി സ്കെഡ്യൂളിന്റെ ഇടയ്ക്ക് താൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ കാത്തിരിപ്പിനാണ്. എന്നിട്ടാണ് കാത്തിരിച്ചിട്ട് പറയുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. എന്തെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. കാരണം ഒരു ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലും സന്തോഷങ്ങളിലും അല്ലെങ്കിൽ പ്രയാസങ്ങളിലും എല്ലാം ഒരുപോലെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈ ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്നാ പറയുന്നത്. എങ്കിലേക്ക് ചാഞ്ഞ് ഒരു വലിയ മരം അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ശക്തി അടുക്കിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ ഒരു ചിത്രം അടയാളമായത്. അവൻ എങ്കിലേക്ക് ചാഞ്ഞു വരും. കാരണം ചാഞ്ഞു വരിക എന്നൊക്കെ പറയുമ്പോഴേ, കാരണം ഒരിക്കലും ചാഞ്ഞു വരാൻ ഈസി ആയിട്ടുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മരം മലാമൊക്കെ പറഞ്ഞത്. ഒരിക്കലും ചാഞ്ഞു വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രതിഭാസമാണ്. പക്ഷെ ആ പ്രതിഭാസത്തിന്റെ അതിശക്തമായ അതിന്റെ അതിഭയങ്കരത്തെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഒരു ഭക്തന്റെ ഹൃദയങ്ങളിലേക്ക് അവൻ നിലവിളിക്കുമ്പോൾ മടി കൂടാതെ ഇറങ്ങി വരുന്ന ദൈവസ്നേഹത്തിന്റെ സ്പർശനമാണ് ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുക. ജീവിതത്തിന്റെ ദുരിതങ്ങളുടെ മധ്യത്തിൽ കാത്തു കാത്തിരുന്ന അല്ലെങ്കിൽ എപ്പോഴും നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ മകന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പിതൃസ്നേഹത്തിന്റെ ആഴമാണ് ഈ ദൈവത്തെങ്കിൽ ഈ ദാവീദ് കാണിക്കുന്നത്. അവൻ എങ്കിലേക്ക് ചാഞ്ച് എന്റെ നിലവിളി കേട്ടു എന്നാ പറയുന്നത്. ഇതൊരു പ്രത്യാശയ വാക്ക്, എന്റെ നിലവിളി കേട്ടു. ഈ നിലവിളി കേട്ടിയ ദൈവം ഈ ദാവീദ് ഉണ്ടാക്കിയ 4 മാറ്റങ്ങളെ പറ്റിയാണ് തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. എന്റെ എങ്കിലേക്ക് ചാഞ്ച് വെറുതെ ചായുകയല്ല, എന്നിട്ട് അവിടെ പറയുകയാണ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ എന്ത് ചെയ്തെന്നാ പറഞ്ഞത്, അവൻ എന്നെ കയറ്റി. ഇവിടെ നിന്നാ നാശകരമായ കുഴിയിൽ നിന്നും കുറഞ്ഞ ചേറ്റിൽ നിന്നും ഈ മഹാ ഒരു രാജ്യം ഭരിക്കുന്ന മഹാരാജാവിന് സിംഹാസനത്തിൽ ആരൂഢരായിരിക്കുന്ന പരിചാരകരുടെ സ്നേഹവാത്സല്യങ്ങളും ആദരവുകളും പറ്റി ജീവിക്കുന്ന ഒരു രാജാവിന് എവിടെ കുഴഞ്ഞ ചേറ്റും അല്ലെങ്കിൽ നാശകരമായ കുഴി? അദ്ദേഹത്തിന് ഈ പരിവരുത്ത കുഴഞ്ഞ ചേറ്റിൽ കൂടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സിംഹാസനത്തിൽ ആരാധ്യനായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെയാ ഈ ചപ്പുചമറിൽ കൂടി അല്ലെങ്കിൽ ചതുർക്കുക്കിൽ നടക്കേണ്ട അവസ്ഥ വരുന്നത്? ഇത് താൻ നടന്നു പോകുന്ന ഒരു പ്രതലനെ പറ്റിയല്ല, താൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വഴിയെ പറ്റിയാണ് പറയുന്നത്. എത്ര വലിയ മനുഷ്യനായാലും എത്ര ചെറിയ മനുഷ്യനായാലും ഒരേപോലെ കടന്നുകൂടേണ്ടത് ഒരു വഴിയാണ് ഈ നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറ്റും. ഇതത്ര ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയത്തെ പറ്റി, നിരവധി പരാജയങ്ങൾ. എന്താണ് പരാജയം? നമുക്കറിയാമല്ലോ, പാപത്തിന്റെ പരാജയം. വർഷമേ കണ്ട് പാപത്തിൽ വീട് കൊലപാതകത്തിലേക്ക് നയിച്ചത്. രണ്ട്, കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്. രണ്ട്, സഹപ്രവർത്തകരിൽ നിന്നുണ്ട് ഷൗലിനെ പോലുള്ള ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതിബന്ധങ്ങള്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിന്റെ കുഴഞ്ഞ ചേറ്റാണ്, അല്ലെങ്കിൽ നാശകരമായ ചേറ്റാണ്, അല്ല കുഴഞ്ഞ നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറ്റും. ഇതൊക്കെ ജീവിതത്തിന്റെ പരിവരുത്ത, ജീവിതത്തിന്റെ ദുസ്സഹമായ സാഹചര്യങ്ങളെ വെളിപ്പെടുത്തുന്ന അവസ്ഥകളായത്. ആരതിൽ കൂടി കടന്നു പോകാത്തത്? ഈ പ്രസംഗിക്കുന്നത് ഞാന്, എന്നെ കേൾക്കുന്ന നിങ്ങള്, നമ്മൾ കടന്നു പോയിട്ടില്ലേ ഈ വഴികളിൽ കൂടെ ഒക്കെ? ഇന്നും കടന്നു പോകുന്നില്ലേ? എന്തുമാത്രം നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, സ്നേഹം പ്രതീക്ഷിച്ച ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മനോഭാവങ്ങളും പ്രതികരണങ്ങളും ലഭിക്കുമ്പോൾ, ഒരേ വീട്ടിൽ തന്നെ സ്നേഹിക്കാൻ അർഹതപ്പെട്ട ആളുകളുടെ നിന്ന് സ്നേഹം ലഭ്യമാകാതെ പോകുമ്പോൾ, എന്തോരും കുഴഞ്ഞ ചേറ്റിൽ കൂടിയാ, എന്തോരും അതിഭീകരമായ ഗർത്തത്തിൽ കൂടിയാ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര ചെറിയ മനുഷ്യനാണെങ്കിലും കടന്നു പോകുന്ന ചില വഴികൾ ദുസ്സഹമാണ്, അത്ര എളുപ്പമല്ല അതിൽ നിന്ന് കരകയറാനായിട്ട്. പക്ഷേ ഇവിടെ ദാവീദ് ഓർപ്പിക്കുന്നത്, എങ്കിലേക്ക് ചാഞ്ഞ് നിലവിളി കേൾക്കുന്ന ഒരു ഉയരങ്ങളിലെ അപ്പരുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കൈ നീട്ടി ഞങ്ങളെ വീണ്ടെടുക്കും. ഈ കുഴഞ്ഞ ചേറ്റിലൊക്കെ പെടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഞാനിങ്ങനെ ഓർക്കാം, പണ്ട് കുട്ടിക്കാലത്ത് ചില ഈ പ്രസംഗിക്കപ്പെടുന്ന ചില കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ശ്രദ്ധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്റെ വീടിന്റെ പിന്നില്, നാട്ടിലെന്റെ ഭവനത്തിന്റെ പിന്നില് വയലാണ്. ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ കിടക്കുക, കിലോമീറ്ററോളം നടത്തി വയൽ കിടക്കുക. അപ്പൊ ഈ വയലിനിടയ്ക്ക് ചാലുകളുണ്ട്. ചാലുകളിൽ ഇങ്ങനെ എപ്പോഴും വെള്ളം നിറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാം. വലിയ മഴക്കാലമൊന്നും അല്ല. നമുക്ക് മറ്റു വയലുകളിൽ നോക്കുമ്പോൾ വലിയ കാലിന്റെ പൊത്ത വരെയുള്ള, ഫീറ്റ് വരെയുള്ള നിറഞ്ഞു നിൽക്കുന്ന വെള്ളമേ ഉള്ളൂ. പക്ഷേ ഈ ചാലിലെ വെള്ളത്തിന്റെ അളവ് പലപ്പോഴും നമുക്ക് അറിയുകയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ വെള്ളമില്ലെന്ന് തോന്നും. പക്ഷെ അതിൽ നിറഞ്ഞി കഴിയുമ്പോഴത്തേക്ക് ചതുപ്പാണ്, നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അതുപോലെ കുട്ടിക്കാലത്ത് ഞാനും എന്റെ സഹോദരനും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കളിച്ച കൂട്ടത്തില് എന്റെ സഹോദരന് ഇങ്ങനെ ആ വെള്ളത്തിന്റെ വയലിൽ വലിയ വെള്ളമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു എന്ന് ഈ ചാലിലേക്ക് വീഴുകയാണ്. ചാലിലേക്ക് വീണപ്പോൾ ആദ്യമൊന്നും തോന്നിയില്ല, പക്ഷെ താണുതാണ് പോയി. അത് മുട്ടറ്റം കഴിഞ്ഞു, അരയറ്റം കഴിഞ്ഞു, ആദ്യമൊക്കെ ചിരിച്ചുകൊണ്ട് വന്നെങ്കിലും ഈ താണു പോകുന്ന, ഞാന് ഒരു കൊച്ചുപയ്യനാണ്, നിലവിളിക്ക് അവസാനം കഴുത്ത് വരെ ആകാറായപ്പോഴത്തേക്ക് നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക്, അന്നേരമാണ് സീരിയസ്നെസ് മനസ്സിലാകുന്നത്. എന്ത് ചെയ്യാൻ ആരും, ഞാൻ തന്നെ പിടിച്ച പ്രശ്നമല്ല. അവിടെ നിന്ന് ഞാനിങ്ങനെ ഉറക്ക് കറഞ്ഞ് അലറി നിലവിളിച്ച് വയലിന് അപ്പുറത്ത് കണ്ടത്തിൽ കുഴിയെടുത്ത് അല്ല പണി ചെയ്തുകൊണ്ടിരുന്ന വയലിങ്ങനെ എന്താ തൂമ്പോണ്ടിങ്ങനെ ഞാറൊക്കെ നമ്മളായിട്ടിങ്ങനെ കളക്കില്ല. അങ്ങനെ കണ്ടൊരു ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞങ്ങൾ എന്റെ നിലവിളി കേട്ട് എന്തോ പന്തിയല്ലെന്ന് മനസ്സിലാക്കി അതിൽ ഓടി വന്നു. ഓടി വന്നിട്ട് അവിടെ കയ്യിലിരിക്കുന്ന തൂമ്പ വെച്ചുകൂടെ തന്നെ പിടിക്കാൻ പറഞ്ഞു, അതിൽ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ടു. വീട്ടിലേക്ക് അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. ഇന്നും എന്റെ മനസ്സിൽ ഇങ്ങനെ മായാ നിൽക്കുന്ന ഒരു ചിത്രമായത് ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും ഈ കുഴഞ്ഞ ചേറ്റി വീഴുമ്പോൾ സ്വയം രക്ഷപ്പെടാൻ പറ്റാത്ത അവസരത്തിൽ നമുക്ക് പറ്റുന്ന എന്താ, നിലവിളിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവത്തെ ഓർത്ത് നിലവിളിക്കുമ്പോൾ നമ്മളെ പിടിച്ചുകെട്ടാൻ ഒരു കരം ആരെങ്കിലും ഉണ്ടാവും. ഒരു സാധാരണ മനുഷ്യ, ഒരു ഒരു കുറവ ജാതിയിൽപ്പെട്ട, നമുക്കറിയാം ആ തരത്തിലുള്ള ആളുകളാണല്ലോ നാട്ടില് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒരു ഒരു അവസരത്തിൽ ദൈവം അയക്കുന്ന, അല്ലെങ്കിൽ ദൈവമായിട്ട് വരുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ചില മനുഷ്യരാകാൻ നമുക്ക് സാധിക്കും ചിലരുടെ ജീവിതത്തിൽ. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ദൈവികരായ മനുഷ്യരായിട്ട് മാറുന്നത്. ഒരേപോലെ നിലവിളിക്കുന്നവരെ മാത്രമല്ല, നിലവിളിക്കുന്നവരെ കേൾക്കുന്നവരുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറെ കൂടെ ലാവണ്യമുള്ളതായിട്ട് തീരുന്നത്. ഇവിടെ ഈ ദാവീദ് രാജാവ് ഒരു തന്റെ ജീവിതത്തിൽ നിലവിളിച്ച ദൈവഹസ്തങ്ങൾക്ക് വേണ്ടി ഓർത്തിരിക്കുക മാത്രമല്ല, അനേക ആളുകളുടെ മുമ്പിൽ ദൈവത്തിന്റെ ഹസ്തമായി പ്രവർത്തിക്കാനും തനിക്ക് സാധിച്ചിട്ടുണ്ട്. പോകട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നാശമായ കുഴിയിൽ നിന്ന് ഒന്നാമത് ചെയ്ത് അവൻ എന്റെ കയറ്റി എന്നുള്ളതാണ്. എന്തുമാത്രം നീചമായ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ ആ ബലമുള്ള കാലം നീട്ടി നമ്മളെ താങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞാനും നിങ്ങളും അത് ഓർക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഈ നിമിഷം വരെ എന്നെ നടത്തിയ ദൈവത്തിന്റെ കരങ്ങളെ പറ്റി എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല. ഏതൊക്കെ അവസ്ഥയിൽ മാതാപിതാക്കളും രക്ഷിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച ഒരു പകച്ചു നിൽക്കുന്ന അവസരങ്ങളിൽ എത്ര അത്ഭുതകരമായിട്ടാ ആ കരം നീട്ടി നമ്മളെ താങ്ങിയത്. എന്തോ ഒരു അതിശയകരമായിട്ടാ. പക്ഷേ മാതാപിതാക്കളെ കരുതുന്ന പോലോ അത് പിന്നെ തീരയില്ലല്ലോ. സഹോദരങ്ങളെ അല്ലെങ്കിൽ കൂട്ടുകാരെ ഒക്കെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ആഘോഷങ്ങൾക്ക് വേണ്ടി ചെലവിടുന്ന സമയങ്ങളിൽ നാലിലൊന്ന് ആ അത്ഭുതകരമായ ഓരോ നിമിഷവും വീണ്ടെടുക്കുന്ന ദൈവത്തെ സ്നേഹിക്കുവാനും അവന് വേണ്ടി ചിലവഴിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാ. ഇന്ന് മനുഷ്യനൊക്കെ ആഘോഷങ്ങളുടെയും അഹങ്കാരത്തിന്റെ തൃമികൾപ്പുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഞായറാഴ്ച ഒരു ദിവസം ആരാധിക്കാൻ വരുന്ന സമയങ്ങൾക്ക് പോലും കണക്ക് പറയുന്ന നന്ദികെട്ടവനാണ് ഞാനും നിങ്ങളും എന്ന് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭക്തി എത്രയോ ഒരുപക്ഷെ ദൈവം അധികം ഉപദ്രവിക്കാത്തത് ആ മഹാ മനസ്കളോണ്ടതാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ധരിക്കട്ടെ. ഏതൊക്കെ അവസ്ഥയിൽ നിന്ന എന്നെയും നിങ്ങളെയും ഏതൊക്കെ ചതുപ്പിൽ നിന്ന കയറ്റി അമേരിക്കയില് നല്ല വീട്ടിലും നല്ല വില കൂടിയ കാറുകളിലും കൊണ്ട നമ്മളെ നടക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണോ? നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാതെ ചില മനുഷ്യരൊക്കെ വലയുമ്പോഴ് സമൃദ്ധിയായ ഭക്ഷണം തന്ന് ബാക്കി നല്ല ഭക്ഷണം എച്ചിലാക്കി വിടുന്ന മനോഭാവങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ മറന്നു പോകരുത്, കുഴഞ്ഞ ചേക്കിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും ഔദാര്യം തോന്നിയ മഹാകരകളാണെന്നുള്ളത്. എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു, എന്നെ കയറ്റി. രണ്ടാമത് എന്താ പറയുന്നത്? എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എവിടെ നിർത്തിയത്? എന്റെ കാലുകളെ പാറമേൽ, അല്ലാതെ പിന്നെ എന്താ പറയുന്നത്, ചതുപ്പ് നിലകളിലല്ല. എന്നെ അവൻ നിർത്തിയത് ഒരു ഉറപ്പുള്ള പാറമേലാണ്. എന്താണ് ആ പാറ? ആ പാറ എന്ന് പറയുന്നത് ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്, വിശ്വാസമാകുന്ന പാറമേൽ എന്നെ നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, ഈ ഒന്നുകിൽ അതിനെ വിശ്വാസമായിട്ട് കാണാം, അതല്ലെങ്കിൽ സുരക്ഷിതത്വമുള്ള ഒരു സ്ഥാനത്തേക്ക് എന്നെ ദൈവമാക്കി വെച്ചു. ഞാൻ നിങ്ങൾ നിൽക്കുന്ന ഒരു സുരക്ഷിതമായ പാറയല്ല. നമുക്കറിയാമല്ലോ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നാട്ടിലായിരുന്നെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായേനെ. പ്രത്യേകിച്ച് കോവിഡ് മരുന്നുകൾ ലഭിക്കാതെ അനേക ആൾക്കാർ പ്രയാസപ്പെടുമ്പോൾ നമുക്ക് ഏജോഗ്യ മരുന്നൊക്കെ ലഭിച്ച് നമ്മളിങ്ങനെ മിടുക്കരായിട്ട് ഇറങ്ങി നടക്കുന്നു. കാരണം എന്താ? ഒരു സുരക്ഷിതത്വമായ പാറമേൽ ദൈവം നമ്മളെ നിർത്തി. നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പരാതി പറയുമ്പോൾ നമുക്ക് നൽകുന്ന അതീവമായ സുരക്ഷിത നിത്യമായ സുരക്ഷിതത്വ ബോധത്തെ പറ്റി നമുക്ക് തിരിച്ചറിവുണ്ടോ? ഒരു വലിയ സ്വസ്ഥതയുള്ള പാറമേല ഞാൻ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും കാറ്റും കൊടുങ്കാറ്റുകളും ഒക്കെ ഉണ്ട്, പക്ഷേ ഈ പാറമേൽ ഇരുന്നു കൊണ്ട് ഈ പാറമേൽ ഇരുന്നിട്ടും നമുക്ക് ഭയവും അസ്വസ്ഥതകളും നിരാശയും വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവത്തെ പാറയുടെ കുഴപ്പമല്ല, പിന്നാളുടെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമാണ്. കാരണം ഇരിക്കുന്നത് പാറയിലാണെന്നും ആശ്രയിക്കേണ്ടത് ദൈവമാണെന്നുമുള്ളൊരു ബോധം യഥാർത്ഥമായി നമുക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ഒരു ഉറപ്പുള്ള പാറമേല. പക്ഷെ മറ്റിടത്ത് പറയുന്നുണ്ട് പാറമേൽ ഇരിക്കുന്നവൻ വീഴാതെ ഇരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഈ പാറയിലൊക്കെ ഇരിക്കുമ്പോഴാ ഞാൻ പാറയിലാ, നീ ഇത് ചതുപ്പിലാന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പാറ നിൽക്കുന്നതുകൊണ്ട് വീഴത്തില്ല. ആ പാറ ദൈവത്തിന്റെ ഔദാര്യം എന്ന് ഓർത്താൽ മതി. എപ്പോഴും ആ കൈ പിന്മാറ്റുന്നുവോ വീട് ഞാൻ നിങ്ങളത് ചതുപ്പിലേക്ക് വീഴുന്നത്. ആ ഒരു ബോധം നമ്മെ കഴിക്കട്ടെ. അവൻ പറയുന്നു എന്നെ കയറ്റുക മാത്രമല്ല എന്റെ പാറമേൽ നിർത്തി. മൂന്നാമതായിട്ട് പറയുന്നത് എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്താക്കിയെന്ന് പറഞ്ഞത്? എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്റെ ഗമനം എന്ന് പറഞ്ഞാൽ എന്റെ പോക്കുവഴികൾ, എന്റെ ജീവിതത്തിന്റെ ദ വേ ഓഫ് മൈ ലൈഫ്, എന്റെ മുന്നോട്ടുള്ള യാത്രയെ അവൻ എന്താക്കി മാറ്റി? സ്ഥിരമാക്കി മാറ്റി എന്ന് പറഞ്ഞത്. ഇനി യാതൊരു കോട്ടം വരാതെ, യാതൊരു പിഴവും വരാതെ ഒരു ശ്രേഷ്ഠമായ ശാശ്വതമായ പാറയിലേക്ക് എന്നെ നിർത്തിക്കൊണ്ട് ഒരു സ്ഥിരമായ പാത എനിക്ക് ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാതയിൽ കൂടി നടക്കാനായിട്ടാണ് നമുക്കൊക്കെ ഒരു ശ്രേഷ്ഠമായ പാത, സ്ഥിരമായ പാത അവൻ ഒരുക്കി തന്നു. കാൽവറിയുടെ യാഗത്തിൽ താൻ രക്തം വലിയർപ്പിക്കുന്നതിൽ കൂടി ഒരു ലക്ഷ്യത്തിലെത്താൻ സാധ്യതയുള്ള ശ്രേഷ്ഠമായ ഒരു പാത തന്ന് നമ്മളെ സ്ഥിരമാക്കിയിട്ടുണ്ട്. സ്ഥിരമാക്കിയത് കൊണ്ട് നമ്മൾ കൂടുതലാണെന്ന് വിചാരിക്കണ്ട. പിന്നെ നമുക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? ടു വോക്ക് ഓൺ ദാറ്റ് വേ, ആ പാതയിൽ കൂടി നടക്കുക എന്നുള്ളത്. അത് നമ്മുടെ ചുമതലയാണ്. അവർ വില്ലോ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വില്ലാണ്, നമ്മുടെ മനസ്സിന്റെ നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് ദാവീദ് പ്രാർത്ഥിക്കുന്ന പാത. ഇനി വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ദാവീദ് പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന എന്നറിയാമോ? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ദൈവം നിന്റെ വഴികളെ എന്നെ കാണിക്കണമേ, അതിൽ കൂടി നടക്കാൻ എന്നെ ശക്തിയെ, നിരന്തരം പ്രാർത്ഥിക്കുന്ന. കാരണം എന്നറിയാമോ? ദാവീദിനെ അറിയായിരുന്നു ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും വഴി തെറ്റാൻ ഒത്തിരി സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്റെ ദൈവത്തിന്റെ വഴിയെ തെറ്റാനുള്ള വഴിയെ പറ്റി ഒരു തിരിച്ചറിവ് ദാവീദിനെ എപ്പോഴും ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരേ അധ്യായത്തിൽ തന്നെ മൂന്നും നാല് പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരന്തരം. സങ്കീർത്തനം ഒന്ന് മുതൽ വിവിധ സങ്കീർത്തനങ്ങളില് ദാവീദ് പ്രാർത്ഥിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന ദൈവത്തിന്റെ പാതകൾ എനിക്ക് കാണിച്ചു തരണമേ, അതിൽ കൂടി നടക്കാൻ എന്നെ സഹായിക്കണമേ. ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയാവട്ടെ. കാരണം ഞാനും നിങ്ങളും ജീവിക്കുന്ന സാഹചര്യം ഒരുപാട് വഴികളുള്ള ജീവിതമാണ്. എവിടെയാണ് നടക്കേണ്ടതെന്ന് അറിയാതെ പോകും. അതുകൊണ്ട് ലക്ഷ്യം വെച്ചുള്ള യാത്ര മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കാരണം നമുക്കൊരു ഗവനത്തെ സ്ഥിരമാക്കി തന്നിട്ടുണ്ട്. അതിലേക്ക് പ്രയാണം ചെയ്യാൻ ഒരാത്മാവ് മാത്രം, ഒരു തിരിച്ചറിവ് മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. നാലാമതായിട്ട് പറയുന്നു, എന്താണ്? എന്റെ ഗവനത്തെ സ്ഥിരമാക്കി എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നെന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആരാധന ഗീതം എന്റെ ഹൃദയത്തിൽ അവൻ നിറച്ചു എന്നുള്ളതാണ്. ഇതൊരു ആരാധനയുടെ തലങ്ങളിലേക്ക്, ഒരുപക്ഷെ മറ്റെന്തെങ്കിലും അർത്ഥം കാണുമായിരിക്കും. എനിക്ക് പറയാൻ എന്തെങ്കിലും, എന്റെ വായിൽ ഒരു പുതിയ പാട്ട് എന്ന് പറഞ്ഞാൽ ആ പാട്ട് ആരാധനയാണ്. എന്റെ വായിൽ എനിക്ക് പുതിയൊരു പാട്ട് തന്നു, ആ പാട്ടാണ് എന്റെ ജീവിതത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ആ പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുന്നത്. ആ ഗീതം എന്ന് പറയുന്നത് ഹൃദയം നിറഞ്ഞ സങ്കീർത്തനങ്ങളാണ്, ഹൃദയം നിറഞ്ഞ ആരാധനയാണ്. എപ്പോഴാണ് നമുക്ക് പാട്ട് പാടാൻ പറ്റുന്നത്? ഒരു മനുഷ്യന് സംഗീതം പാടാൻ പറ്റുന്നത് അവന്റെ മനസ്സ് ശാന്തമാകുമ്പോഴാണ്, സന്തോഷത്തിന് നിമിഷങ്ങളില്ല. അപ്പൊ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അവന് പാടാനുള്ള ഹൃദയം തുറന്ന് പാടാനുള്ള. നമ്മുടെ ആ പള്ളിയിലൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ഈ മനുഷ്യനൊന്നും പാടാനില്ല. പിന്നെ ബാക്കി കൊയറുകാരങ്ങ് ആ ടെൻഡർ ഏറ്റെടുത്തിരിക്കുക വളരെ സൗകര്യമാണ്. കാരണം ഈ പണ്ട് നാട്ടിലൊക്കെ പണ്ട് റാസയ്ക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇപ്പൊ റാസയ്ക്ക് നമ്മൾ പോകുന്നതിന് വരെ ബംഗാളികളെ ഇവിടുന്ന് കുരിശു ഓമക്കാരാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭക്തികളൊക്കെ ഓരോരുത്തരും ഏൽപ്പിച്ച് വിടുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയല്ലേ, എനിക്ക് വേണ്ടി പരിപാടിത്തിന് ഒരു പ്രാർത്ഥിയുള്ളൂ, നാം എഴുതിയിരിക്കട്ടെ, അല്ലെ മാതാവ് പ്രാർത്ഥിച്ചുള്ളൂ, നമ്മൾ മാതാവിന് കുറെ നേർച്ച, അതോടെ എന്റെ പണി കഴിഞ്ഞു. നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണയെ, ഈ മാതാവിന് നേർച്ച കഴിക്കുന്നു, പൗരത്തിനെനിക്ക് നേർച്ച കഴിക്കുന്നു, അവർ പോയി ദൈവത്തോട് വാദിച്ച് കാര്യങ്ങളെ നേടാനല്ല, മറിച്ച് അവരെ പോലെ ജീവിക്കാനാണെന്നുള്ള ഒരു ചിന്ത നമ്മൾ എപ്പോഴും ഒരു പ്രതിനെ പോയി എഴുതി കത്തിക്കുന്നത് ആ വ്യക്തം എന്നിക്കൂടെ പകർന്ന ആ വെട്ടത്തിലേക്ക് പോകാനായിട്ടാണ്. ആ മെഴുകുതിരി അലിഞ്ഞില്ലാതാകുന്നത് പരിപാടിത്തിരുവിനെ അലിഞ്ഞതുപോലെ ഞാൻ അലിയാനായിട്ടാണ് ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ മാതാവ് അലിഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ അലിഞ്ഞ് ചേരാനായിട്ടാണ്. അല്ലാതെ പിന്നെ മെഴുകുതിരി കത്തിച്ച് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചു വിടാനുള്ള പിന്നെ ബംഗാളികളൊന്നും അല്ലത് കേട്ടോ. അങ്ങനെ തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അപ്പൊ ഇത് ആരാധനയിൽ ഇതാണ് സംബന്ധിക്കുന്നത്. ആ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പാടിക്കൂ, എനിക്ക് തോന്നുന്നില്ല ഇത് കേൾക്കും. അതിൻ്റെതായ പോരായ്മകൾ നമ്മുടെ ആരാധനയിൽ നല്ല പോലെ ഉണ്ട്. ഈ കൊയർ എന്ന് പറയുന്ന സംഗതി പിന്നെ ജനങ്ങളെടുത്ത് പകരം നിന്ന് പാടാനുള്ള തന്നെ കൊയറ് ലീഡർഷിപ്പാണ്, ജനങ്ങളെ ചേർന്ന് അപ്പോഴാണ് ആരാധനയാവുന്നത്. എന്ത് രസമാണ്, പണ്ടൊക്കെ ഈ മൈക്കും കൊയറും ഒന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളില് അച്ഛമാര് കുർബാന ചൊല്ലുമ്പോൾ പള്ളിയിൽ ജനങ്ങൾ ഒരുമിച്ച് തരുന്ന ആരാധിക്കേണ്ട ഏറ്റവും എന്തോ ഒരു മനോഹരമായിരുന്നു, എന്തോ ഒരു ഭംഗിയായിരുന്നത്. ഇന്നത് നിലച്ചു പോയി എല്ലാ പള്ളികളിലും. ഈ മൈക്കിലെ അതി ചെവി അലറുന്ന എക്കോ മാത്രമേ അതിനകത്ത് കേൾക്കാനുള്ളൂ. ആരാധനയുടെ ഒക്കെ മഹത്വം പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പാട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ, പക്ഷെ ഞാൻ ഏറ്റവും ആരാധനയിൽ ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾ ചേർന്ന് ഒരുമിച്ച് പാടുന്നത്, അതാണ് സ്വർഗീയാണെന്ന്, അതാണ് ആരാധന. എന്നിട്ടാണ് പറയുകയാണ്, അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഹൃദയത്തിൽ ദൈവം പാട്ട് തന്നവർക്ക് മാത്രമേ ആരാധനയിൽ ഉറക്കെ പാടാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ആരാധനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പലരുടെയും മുഖം കണ്ടു കഴിഞ്ഞാല് ഏതാണ്ട് രണ്ട് മണിക്കൂർ പിന്നെ ഉപദ്രവശേഷി വിട്ട് ലക്ഷമാ പലരുടെ മുഖത്ത് കാണുമ്പോൾ. എന്താ പറയുക, അവിടെ നിന്ന് പാടി പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. അവിടെ നിന്ന് പാടി പ്രാർത്ഥിച്ചു അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്, ഹൃദയം തുറന്ന് പാട്ടിന് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും ആ ഹൃദയത്തിൽ നിന്ന് പാട്ട് പാടുമ്പോൾ അവരുടെ മുഖം കണ്ടാറി അവർ ആരാധിച്ചിട്ട് വരുന്നതാണ്. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗവനത്തെ സ്ഥിരമാക്കി അവൻ എന്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു. എന്നിട്ട് 16 വാക്യം നമ്മൾ ഇന്ന് 18 അധ്യായത്തിന്റെ 16 വാക്യം ഇന്ന് നമ്മൾ വായിച്ചതാണ് തുടക്കത്തിൽ. അവൻ ഉയരങ്ങളിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവരെന്നെ വിടുവിച്ചു. എന്തോ ഒരു പ്രത്യാശയോടുകൂടിയാ മറ്റൊരു ഭാഗത്തും ദാവീദ് ഇത് ഓർപ്പെടുത്തുന്നത്. അവൻ പെരുവെള്ളത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്തു. നമ്മളെ നിരന്തരം പ്രതിബന്ധങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ചതുപ്പ് തലത്തിൽ കൂടി ഞാൻ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട. കാത്തു കാത്തിരുന്നാൽ ഏത് സമയത്തും എങ്കിലേക്ക് ചാഞ്ഞിറങ്ങി വരുന്ന ഒരു മഹാശക്തി എനിക്ക് ചുറ്റുമുണ്ട്. ഒന്ന് നിലവിളിക്കത്തക്കവണ്ണം എന്റെ ഹൃദയം ഒന്ന് ആർദ്രമാക്കിയാൽ മതി, നിലവിളിക്കത്തക്കവണ്ണം എന്റെ മനസ്സിനെ ഒന്ന് പരിഭാഗതയുള്ളതാക്കിയാൽ മതി, നിലവിളിക്കത്തക്കവണ്ണം എന്റെ ഹൃദയത്തെ ഒന്ന് അനുതാപമുള്ളതാക്കിയാൽ മതി. ഏത് സമയത്തും വിളിക്കുന്നിടത്ത് ഇറങ്ങി വരും, ഇറങ്ങി വന്ന് എന്നെ കയറ്റും, എന്നെ നിർത്തും, എന്നെ സ്ഥിരമാക്കും. മനോഹരമായ ഗാനം എന്റെ ഹൃദയത്തിൽ അവൻ കുറിച്ചു തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, പെട്ടെന്ന് ലഭിക്കപ്പെട്ട സന്ദർഭം പോലും വളരെ ഭംഗിയായി ആനുകാലിക കാര്യങ്ങളെയും ആരാധനയും ഒക്കെ ചേർത്ത് വെച്ച് വളരെ ഭംഗിയായി 40-ാം സങ്കീർത്തനത്തിന്റെ ആമുഖ തുടക്ക ഭാഗത്തിൽ നിന്ന് ചില ആത്മീയ ചിന്തകൾ പകർന്നു തന്ന രാജേഷ് അച്ഛന്റെ സന്ദേശം വിലപ്പെട്ടതായിരുന്നു, വിലയേറിയതായിരുന്നു. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ആ കാത്തിരിപ്പിന്റെ 4 പ്രധാനപ്പെട്ട പടവുകളെ അച്ഛൻ പരിചയപ്പെടുത്തുമ്പോൾ 17 വാക്യങ്ങൾ കൂടെ വായിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തെ കുറിച്ച് ഏറെ പേര് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് വന്നല്ലോ, നാശകരമായ ആ പാട്ട്, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എഴുതാനുള്ള കാരണം ഈ 17 വാക്യങ്ങളിലൂടെ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിന്റെ ആകത്തുക എന്തായിരിക്കണമെന്ന് ഒരു വിശകലനവും, കൂട്ടത്തിൽ അവന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ, നമുക്കൊരു കമ്പാരിസൺ ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു മെഷറിംഗ് സ്കെയിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ IQ EQ ഒക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ വിഷയം അറിയാം. സൈക്കോളജി എല്ലാവരും പഠിച്ചില്ലെങ്കിലും IQ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും, EQ മനസ്സിലാകും. സോഷ്യൽ കോഷ്യന്റും സ്പിരിച്വൽ കോഷ്യന്റും പിന്നെ ഡിഫൈൻ ചെയ്യപ്പെട്ട എല്ലാ കോഷ്യന്റും അറിയാം. സോ ഇറ്റ് ഈസ് എ മെഷറിംഗ് സ്കെയിൽ. അപ്പൊ അത് ഒരാളുടെ പ്രായമനുസരിച്ച് അവരുടെ ബുദ്ധിപരമായ, വൈകാരികപരമായ, ആധ്യാത്മികപരമായ, സാമൂഹികപരമായ കാര്യങ്ങളിലുള്ള ഒരാകത്തുകയുടെ ഒരു ഒരു അളവുകോല. അതുപോലെ ഒരു വിശ്വാസി ഈ ലോകത്തു നിന്ന് വന്ന് ദൈവത്തിന്റെ കൃപപ്രകാരം ജീവിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കാൻ നമുക്കിന്ന് സമയം കിട്ടാറില്ല. കാരണം ജീവിതത്തിൽ നമുക്കിന്ന് തിരക്ക് കൂടുതലാണ്. ലോകവിജ്ഞാനം അത് കൈക്കലാക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം പേർക്ക് അതിനുള്ള കൃപയും താലന്തും ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവം താലന്തും കഴിവുകളും നൽകി കഴിഞ്ഞപ്പോൾ അതിനെ വികസിപ്പിക്കാനുള്ള ഏറെ സാധ്യതകളും ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ പണം, പണ്ടുകാലത്ത് ഇല്ലായ്മയിലാണ് ജീവിച്ചത്, വിശപ്പിന്റെ കാലഘട്ടത്തിലാണ്, ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഇയാൾക്ക് ഒരു വൈദികൻ പറഞ്ഞതാണ്, അമേരിക്ക വന്നു കഴിഞ്ഞാൽ വിശക്കുന്നതേ ഇല്ല എന്ന് പറയണമെങ്കിൽ ഞാനത് ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. നാട്ടിലൊക്കെ ആയിരിക്കുമ്പം പലപ്പോഴും വിശക്കാറുണ്ട്, പക്ഷെ അമേരിക്കയിൽ ജീവിക്കുമ്പം വിശക്കാറില്ല. കാരണം അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. കാര്യം മൃഷ്ടാന്തമായ ഭക്ഷണം നമുക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ പണം നമുക്കിങ്ങനെ ചെറുതും വലുതുമായ മേഖലകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സമ്പാദ്യം പരിധിയിൽ അപ്പുറമായി കൂടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ യഹോവയ്ക്കായി കാത്തിരിക്കേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ചോ എന്റെ നിലവിളി അല്ലെങ്കിൽ കണ്ണുനീരൊഴുക്കി ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു സന്ദർഭമോ ഒന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. എന്നാൽ ഏറെ നീറുന്ന പ്രശ്നങ്ങളുമായി ജീവിതത്തിൽ മല്ലടിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റുപാടും കാണാം. പക്ഷെ അതിനെ ഇപ്പൊ മറച്ചു വെച്ചുകൊണ്ട് ഒരു സെൽഫ് സെന്റേഡ്, ഓരോ വ്യക്തിക്കും സന്തോഷിക്കാനുള്ള അവസരം ഈ കാലഘട്ടത്തിൽ കൂടുതൽ കിട്ടി. അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ ഓരോ വ്യക്തിക്കും അവരുടെ സ്വാതന്ത്ര്യം മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതലാണ്. ഈ പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ കുഴഞ്ഞ സ്റ്റേറ്റിൽ നിന്നും എന്നെ കയറ്റിയെന്നോ, പാറമേൽ എന്നെ നിർത്തിയെന്നോ, ഗമനത്തെ സുസ്ഥിരമാക്കിയെന്നോ, ദൈവത്തെ സ്തുതിപ്പാനുള്ള അവസരം തന്നോ എന്നും ചിന്തിക്കാറുള്ള ധാരാളം വളരെ ആപ്റ്റായിട്ടുള്ള ഉദാഹരണം അച്ഛൻ പറഞ്ഞു. ദേവാലയത്തിൽ വരുമ്പോൾ ഉച്ചത്തിൽ പാടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാട്ടുകാർ ഒരാൾക്ക് പാട്ട് പാടണമെങ്കിൽ അവരുടെ മനസ്സ് സ്വസ്ഥമായിരിക്കുമ്പോഴും ആനന്ദത്തിലാകുമ്പോഴും, അപ്പൊ ദേവാലയത്തിൽ വരുമ്പോൾ ആനന്ദമുണ്ടാകുന്നവൻ ആരാധനയിലെ പ്രതിവാക്യവും പാട്ടും പാടും. ഇത് തീരാൻ വേണ്ടി നിൽക്കുന്നവന് കൊയറുകാർ പാടുന്നതിനകത്തുള്ള തെറ്റ് കണ്ടുപിടിക്കാനേ സാധ്യതയുള്ളൂ. അത് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതിനകത്തൊരു ഹോശോ വകുപ്പ് സുബാനിലെ വൽമീനകത്തൊരു കുറവ് വന്നു, അതിനെക്കുറിച്ച് കണ്ടെത്തും. റാസ നടത്തുമ്പോഴും നമ്മളത് വരിയായിട്ട് പോകണമെന്ന് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചതാണെങ്കിലും അതിന്റെ ഇടയ്ക്കും സംസാരിക്കാൻ കിട്ടിയൊരു അവസരം നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ലോകം താത സഹോദരർ ജാതീയതും തറവാടും, അതിന്റെ അർത്ഥം നമുക്ക് ഓർക്കാറില്ല, അത് പാടാൻ നമുക്ക് പറ്റുന്നതുമില്ല, എല്ലാവരെയല്ല. എന്നാൽ വളരെ കുറച്ചു പേര് പാടും. ചില വീടുകളിൽ പ്രാർത്ഥിക്കാൻ ചെന്നാൽ കൗമ തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നവരെ അച്ഛന്റെ ജോലി അത് തീർക്കുക എന്നുള്ളത്. അവരവിടെ നിന്ന് വരും കുറച്ചു നേരം. അപ്പൊ അങ്ങനെയൊക്കെ ആകാനുള്ള കാരണം, ഈ കാലഘട്ടത്തിൽ ദൈവം സമൃദ്ധമായ ഒരുപാട് കാര്യം നമുക്ക് തന്നു. ആ സമൃദ്ധിയുടെ നടുവിൽ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു സമയം നമുക്ക് പലപ്പോഴും ഉണ്ടാകാതെ പോകുന്നത് കൊണ്ട് അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരവസരമാണ് 40-ാം സങ്കീർത്തനം. അതുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട രാജേഷത്തിന് ഇത് പ്രസംഗിച്ചു, നമ്മളിത് കേട്ട് കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പോയാൽ പോരാ, ഇതിനെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ഉൾക്കൊള്ളണം. പ്രത്യേകിച്ച് ചിലരൊക്കെ പറയാറുണ്ട്, പ്രസംഗിക്കണമെങ്കിൽ അത് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒരു ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ അത് വിഭാവനം ചെയ്ത് കഴിയുമ്പോൾ അത് കറിയായിട്ട് മാറുന്നേ. ഒരു വീട് വെക്കണമെങ്കിൽ അത് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഡിസൈനറോട് ആർക്കിടെക്റ്റിനോട് പറയണം. അത് അതുപോലെ ഇത് നമ്മുടെ മനസ്സിലേക്കൊന്ന് കയറണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഇത് വായിക്കുക. ഇന്ന് ഫോൺ സംഭാഷണം ആരോടൊക്കെ നടത്തുന്നോ അവരോടൊക്കെ ഇങ്ങനൊരു സങ്കീർത്തനം എനിക്ക് പ്രസംഗത്തിലൂടെ കേൾക്കാനിടയായി. രാജേഷത്തിനെ ഒന്നും ഓർത്തില്ലെങ്കിലും, ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനൊരു വാക്യം എനിക്ക് കേൾക്കാനിടയായി. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഒത്തിരി ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊരു ധാരണയും തോന്നലും വരുമ്പോഴാണ് അത് നമുക്ക് കിട്ടി അത് മറ്റൊരാൾക്ക് പകർന്നും കൊടുക്കുന്നു. കാര്യം ഇതിനകത്ത് കിടക്കിടയ്ക്ക് പറയുന്നുണ്ട്, എന്റെ അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല, യഹോവേ നീ എന്നെ അറിയുന്നു, ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചതുമില്ല. അപ്പൊ ലഭിക്കപ്പെട്ട കൃപകളെ അധരം കൊണ്ട് പറയുകയും സ്തോത്രം ചെയ്യുകയും മറ്റുള്ളവനോട് ലഭിക്കപ്പെട്ട നന്മയെ പങ്കുവെക്കുകയും ചെയ്യണം. ഇതെല്ലാം കൂടെ കൂടി ചൂണ്ടിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ 17 വാക്യങ്ങളിലൂടെയുള്ള ദാവീദിന്റെ ഒരു സങ്കീർത്തനം പൂർണ്ണമാകുന്നത്. അങ്ങനെ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ സ്റ്റഡി നടത്തും, പ്രസംഗം നടത്തും, ഇതെല്ലാം എഴുതിയെടുക്കുന്നവരുണ്ട്, കേട്ടിട്ട് മാർക്ക് ഇടുന്നവരുണ്ട്. ഇതിലും ബെറ്റർ കഴിഞ്ഞ ആഴ്ചയായിരുന്നു, അല്ലെ ഇതിലും സൂപ്പർ, അടുത്ത ആഴ്ച വരാൻ പോകുന്ന മറ്റേ ആഴ്ചത്തെ ഇതിലും സൂപ്പറാ, അല്ലെ മറ്റു സഭയിൽ ഇതിലും നല്ലതാന്ന് തോന്നും. ആര് പ്രസംഗിച്ചാലും പ്രസംഗിച്ചത് ദൈവവചനമാണ്. പക്ഷെ നമ്മൾ ഇന്ന് ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നുവെങ്കിൽ അതിനെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. അതിന് ഈ ഒരു ധ്യാനം ഇടയാക്കി എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിലും ലോകവിജ്ഞാനം അന്വേഷിക്കുന്നതിന്റെ ഇടയിലും ടാലന്റുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഇടയിലും സമ്പാദ്യം കൂട്ടുന്നതിന്റെ ഇടയിലും ദൈവത്തിനെ കാത്ത് ദൈവികമായ കൃപയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ഉച്ചത്തിൽ എന്റെ പാട്ട് പാടും. യഹോവേ ഞാൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ആ സ്തുതിയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് 29-ഉം 30-ഉം തീയതികളിൽ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെയും 12 അപ്പോസ്തലന്മാരുടെയും പൗലോസ് ശ്രീഹായുടെയും ഒക്കെ അനുഗ്രഹീതമായ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുക ദിവസമാണ്. അതിന്റെ ധന്യതകൾ ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം സാധാരണ മനുഷ്യരായിരുന്നു. പക്ഷെ അവരുടെ ഒക്കെ നാമത്തിൽ ധാരാളം യൂണിവേഴ്സിറ്റികൾ ഇന്ന് ലോകത്തിലുണ്ട്. അപ്പൊ പഠിക്കാത്തവരുടെ പേരിൽ വലിയ സ്ഥാപനങ്ങൾ, വലിയ യൂണിവേഴ്സിറ്റികൾ, അറിവിന്റെ വിജ്ഞാന ഭണ്ഡാരങ്ങൾ. അപ്പൊ നമുക്കും ആ ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം അവരിൽ നിന്ന് പകരുവാൻ ഈ പെരുന്നാളുകളുടെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പെരുന്നാളിന്റെ സർവ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയ രാജേഷക്കും ഏറ്റവും അനുഗ്രഹീതനായി തുടർന്ന് ശുശ്രൂഷ നിർവഹിക്കട്ടെ എന്നും സാങ്കേതിക കാര്യങ്ങളും പ്രത്യേകിച്ച് ആധ്യാത്മിക നേതൃത്വം നൽകുന്നവരുടെ നേതൃത്വം നന്മയ്ക്കായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥന പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് നമ്മുടെ പരിശുദ്ധ പാവാതിരുവേനിയെ ഓർക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥിരം ഓർക്കാറുള്ള ജെമ്മിയെ ഓർക്കാം, ആലീസ് ജോസഫ്, ജോയല് ഉണ്ടെങ്കിൽ അവരുടെ ഓർമ്മ പേരുകൾ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ഞാൻ എന്റെ നിലയിൽ കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. ആരാധിപ്പാൻ യോഗ്യനും ആശ്രയിപ്പാൻ മതിയായവനുമായ ദൈവമേ, അങ്ങ് തെരഞ്ഞെടുത്ത സ്ലീഹന്മാരുടെ അനുഗ്രഹിതമായ തിരുനാൾ ഞങ്ങൾക്ക് ഉചിതമായി ഈ വർഷവും ആരോഗ്യത്തോടെ കൊണ്ടാടുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കും സാവകാശത്തിനും ദൈവികമായ ചിന്തകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളും രാജകീയ പരോഹിത്യ വർഗമായി ഒരു ക്രിസ്ത്യാനിക്കുചിതമായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ തെരഞ്ഞെടുത്തി ലോകത്തിലാക്കിയിരിക്കുമ്പോൾ രോഗവും മരണവും അതിന്റെ ഗന്ധങ്ങളും നമുക്ക് ചുറ്റുപാടുമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് ജീവനോടെ ഇരുന്ന് നിന്നെ സ്തുതിപ്പാൻ കൃപ നൽകിയല്ലോ. കർത്താവെ, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ക്രൈസ്തവ നാമധേയത്തിലായിരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഭ, അതിന്റെ മേലധ്യക്ഷന്മാരെയും പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാതിരുമേനെയും സമർപ്പിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും ആരോഗ്യം കൊണ്ടും കൃപ കൊണ്ട് കാത്തുകൊണ്ട് ഞങ്ങളെ വഴി നടത്തുവാൻ ആ പിതാക്കന്മാരെ ശക്തീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വചനത്തെ പൊരുൾ തിരിച്ചു തരുവാനും അതോടൊപ്പം തന്നെ ആധ്യാത്മിക ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് കൃപാവരങ്ങൾ ഒഴുക്കി തരുവാനും വിശുദ്ധ ബാവാതിരുമേനിയും പിതാക്കന്മാരെയും അതോടൊപ്പം തന്നെ ആധ്യാത്മിക നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരെയും വിശ്വാസ സമൂഹത്തെയും അനുഗ്രഹിക്കുമാറാകണം. രോഗികളായി ഞങ്ങൾ എന്നും സമർപ്പിക്കുന്ന ഏറെ പേരുണ്ടല്ലോ. ധാരാളം പേരെ ദൈവം കൈപിടിച്ച് നടത്തുകയും ആവശ്യമായ തൊട്ട് സൗഖ്യമാക്കുകയും ദൈവത്തിന്റെ കൃപ മൂലം ലഭിക്കപ്പെട്ട ഔഷധങ്ങളിലൂടെ, ചികിത്സകളിലൂടെ, ചികിത്സാ നിർണയങ്ങളിലൂടെ നന്മകൾ ആസ്വദിക്കാനും ഇടയായത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ കൂട്ടായ്മ അതിന് മുഖാന്തരമാകുന്നു എന്ന് ഉള്ളത് ഏറ്റവും പരമാർത്ഥമായൊരു സത്യം തന്നെയാണല്ലോ. കർത്താവ്, ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്നിന്റെ ഭാഗമായ വൈദികർ, അവരുൾപ്പെടുന്ന ദേവാലയങ്ങൾ, വിശ്വാസ സമൂഹം, അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ കുടുംബങ്ങളും, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ എല്ലാം ദൈവം നിറവേറ്റണമേ. യഹോവയിൽ ആശ്രയം വെക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. വരുന്ന ആഴ്ചകളിലും ഇപ്രകാരം ശക്തമായ ദൈവകൃപകളുടെ പ്രവാഹം ഞങ്ങൾക്ക് ഒരുക്കി തരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വചനം സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട വൈദികനെയും അദ്ദേഹത്തിന്റെ പൗരോഹിത്യ വാർഷിക ശുശ്രൂഷകളിൽ ദൈവം മാനിക്കണമേ. ആരോഗ്യത്തോടും കൃപയോടും ജീവിക്കണമേ. അദ്ദേഹത്തിന്റെ ദേവാലയത്തെയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഭംഗിയായി പൂർത്തീകരിപ്പാൻ ദൈവ ശക്തി നൽകണമേ. വചനം സംസാരിപ്പാൻ ദൈവം പ്രത്യേകം നിയോഗിച്ച രാജേഷിനെയും സമർപ്പിക്കുന്നു. ആവശ്യമായ കൃപകൾ, ചിന്തകൾ ഞങ്ങൾക്ക് ലഭിക്കാൻ അത് മുഖാന്തരമാക്കിയത് ഓർത്ത് പ്രോത്സാഹനം ചെയ്യുന്നു. ഇടവകയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സകല താലും അവിടുത്തെ ബുദ്ധി കൊണ്ടും പരിജ്ഞാനം കൊണ്ടും ഞങ്ങളെ ഇന്ന് വരെ നിറച്ച ദൈവമേ, അത് ദൈവമാണ് നൽകിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിനെ മഹത്വം പറയുവാൻ തക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സജ്ജരാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും തീർച്ചയായും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടും അവരുടെ കുടുംബങ്ങളോടും ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും നമ്മുടെ പരിശുദ്ധ സഭയോടും സഭയെ നയിക്കുന്ന പിതാക്കന്മാരോടും ചെയ്യാൻ പരിശുദ്ധ ഭാവാദരമിനോടുകൂടി ഈ ഭദ്രാസനത്തോടും ഭദ്രാസനത്തിന്റെ എല്ലാ ഇടവുകളിലെയും ശിശുക്കളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും വളരെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വലിയ വാമന അതുപോലെ തന്നെ വിജയിച്ച എല്ലാ വീടുകളോടും കൃത്യമായിട്ടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദീർഘകാലങ്ങളിൽ സമർപ്പിക്കുന്നു. ദീർഘകാല തീരുമാനം ഞങ്ങൾ ആശ്വാസം കിട്ടുന്ന കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കൈകളുമായിട്ട് മോഹൻ അസിസ്റ്റേറ്റീവ് ചോദനയുള്ള പ്രിയപ്പെട്ട മാനോജ് അല്പമായി അധികമായി ഇതിനുവേണ്ടി നിങ്ങൾക്ക് കഴിയുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു.